ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഭരണഘടനയ്ക്കെതിരായ ആക്രമണമെന്ന് പ്രതിപക്ഷം. കുറഞ്ഞ ചെലവിലുള്ള മെഡിക്കൽ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി ലോകവേദിയിൽ ഇന്ത്യ വികസിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ 46,300 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന ക്ഷേമത്തിനും രാഷ്ട്രനിർമ്മാണത്തിനുമുള്ള അടിസ്ഥാന പ്രചോദനമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശബരി റെയിൽ പദ്ധതി രണ്ടുഘട്ടമായി നടപ്പാക്കാൻ തീരുമാനിച്ച് കേരള സർക്കാർ. ബോർഡർ ഗാവസ്കർ ട്രോഫി മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഫോളോ ഓൺ ഒഴിവാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്.
I beg to move for leave to introduce the Constitution 129th Amendment Bill 2024 further to amend the Constitution of India. I wish to move for leave to introduce the Union Territories Laws Amendment Bill 2024 further to amend the Government of Union Territories Act 1963, the Government of National Capital Territory of Delhi Act 1991 and the Jammu and Kashmir Reorganization Act 2019.
269 അംഗങ്ങൾ ബില്ലിന്റെ അവതരണത്തെ അനുകൂലിച്ചും 198 പേർ എതിർത്തും വോട്ട് ചെയ്തു. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്കു നേരെയുള്ള ആക്രമണമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കക്ഷികൾ ബിൽ അവതരണത്തെ എതിർത്തു. സൂക്ഷ്മ പരിശോധനയ്ക്കായി ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബില്ലുകൾ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ മന്ത്രി നിർദ്ദേശിച്ചു. താങ്ങാനാകുന്ന ചെലവിലുള്ള മെഡിക്കൽ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി ലോകവേദിയിൽ ഇന്ത്യ വികസിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഈ വികസനത്തിൽ ഡോക്ടർമാർക്ക് വലിയ പങ്കു വഹിക്കാനാകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ആന്ധ്രാപ്രദേശിൽ മംഗളഗിരി എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീമതി മുർമു. 5 ദിവസത്തെ ആന്ധ്രാപ്രദേശ് തെലങ്കാന സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി മംഗളഗിരി എയിംസിലെത്തിയത്. അർമേനിയൻ പ്രസിഡന്റ് അലൻ സിമോണിയൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറുമായി ഇന്ന് പാർലമെന്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. ചർച്ച ഉഭയകക്ഷി വ്യാപാരവും ബന്ധവും ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ ഊർജം, റോഡ്, റെയിൽവേ, ജലം എന്നിവയുമായി ബന്ധപ്പെട്ട 46,300 കോടി രൂപയുടെ 24 പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. രാജസ്ഥാൻ ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ജയ്പൂരിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്.
आज यहां 45,000-50,000 करोड़ रुपए से अधिक के प्रोजेक्ट का लोकार्पण और शिलान्यास हुआ है. ये प्रोजेक्ट राजस्थान में पानी की चुनौती का स्थायी समाधान करेंगे. ये प्रोजेक्ट राजस्थान को देश के सबसे कनेक्टेड राज्यों में से एक बनाएंगे. इससे राजस्थान में निवेश को बल मिलेगा, रोजगार के अनगिनत अवसर बनेंगे. राजस्थान के टूरिज्म को, यहां के किसानों को, मेरे नौजवान साथियों को इससे बहुत फायदा होगा.
ഇന്ത്യൻ ഭരണഘടനയുടെ 75 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന് ഭരണഘടന എന്നത് വെറുമൊരു രേഖയല്ലെന്നും ദരിദ്രരുടെ ക്ഷേമത്തിനും രാഷ്ട്രനിർമ്മാണത്തിനുമായുള്ള അടിസ്ഥാന പ്രചോദനമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായകെ ബീഹാർ ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രം സന്ദർശിച്ചു. 14-അംഗ പ്രതിനിധി സംഘത്തോടൊപ്പമായിരുന്നു സന്ദർശനം. ഊർജ്ജ വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല, ലോകത്തെ പുനരുപയോഗ ഊർജ്ജ തലസ്ഥാനമായി ഇന്ത്യ മാറുന്നുവെന്നും കേന്ദ്ര നവ പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി ന്യൂഡൽഹിയിൽ 5-ാമത് CII അന്താരാഷ്ട്ര ഊർജ്ജ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ശബരി റെയിൽ പദ്ധതി രണ്ട് ഘട്ടമായി നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. ആദ്യഘട്ടത്തിൽ അങ്കമാലി എരുമേലി നിലയ്ക്കൽ പാത പൂർത്തീകരിക്കും. നിർമ്മാണ ചെലവിന്റെ 50% തുക കിഫ്ബി വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും കഴിഞ്ഞ 3 വർഷത്തിനിടെ 8.3% ശരാശരി GDP വളർച്ചയാണ് ഇന്ത്യ നേടിയതെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ പറഞ്ഞു. സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി സർക്കാർ മൂലധന ചെലവ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഈ വർഷത്തെ ബജറ്റിൽ 11,00,000 കോടിയിലധികം രൂപയുടെ ബജറ്റ് വിഹിതം ഇതിനായി വകയിരുത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി.
In last 3 years, India's GDP growth rate has averaged 8.3%. This is outstanding. India has been the fastest growing major economy in the world, and the credit goes to the people of India who are struggling and meeting their aspirations, thereby contributing to the economy, and with the leadership which puts policy up front so that it responds to people and their aspirations as well. So the two wheels have moved adequately in synchrony, as a result of which you see the growth numbers.
കേരളത്തിൽ തുടർച്ചയായി റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നു. തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിൽ മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, ദേശീയപാത അതോറിറ്റി, റോഡ് സുരക്ഷാ വിഭാഗം എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മികച്ച പ്രേക്ഷക പങ്കാളിത്തവുമായി തിരുവനന്തപുരത്ത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള തുടരുന്നു. 6ാം ദിനമായ നാളെ ഗോൾഡൻ ഗ്ലോബ്, കാൻ ചലച്ചിത്രമേളകളിൽ തിളങ്ങിയ 7 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ബോർഡർ ഗാവസ്കർ ട്രോഫി 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഇന്ത്യ ഫോളോ ഓൺ ഒഴിവാക്കി. 4ാം ദിനം കളി അവസാനിച്ചപ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 9 വിക്കറ്റിന് 252 എന്ന നിലയിലാണ്. നിലവിൽ 193 റൺസ് പിന്നിലാണ് ഇന്ത്യ. ഇന്ത്യയ്ക്കെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ടോസ് നേടിയ വെസ്റ്റിൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരളം മേഘാലയ മത്സരം. ഹൈദരാബാദിലെ ഡെക്കാൻ അരീനയിലാണ് മത്സരം. വരുന്ന അധ്യയന വർഷം 9 മുതൽ 12 വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളുടെ വില 20% വെട്ടിക്കുറച്ച് NCERT. വിദ്യാർത്ഥികളുടെ മേലുള്ള സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനുള്ള നീക്കത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പിന്തുണച്ചു. ബിരുദാനന്തര തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 4 ആഴ്ച നീണ്ടുനിൽക്കുന്ന ശീതകാല ഇന്റേൺഷിപ്പ് പരിപാടി ആരംഭിച്ചു. NHRC ചെയർപേഴ്സൺ വിജയഭാരതി സയാനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ന്യൂഡൽഹിയിൽ പാരിസ്ഥിതിക ക്രിയാത്മക നൂതനാശയ ഹാക്കത്തോൺ സംഘടിപ്പിച്ചു. സാങ്കേതിക വിദ്യയിലൂടെയും നവീകരണത്തിലൂടെയും പ്രാദേശിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ക്രിയാത്മകമായി നേരിടാൻ യുവമനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഹാക്കത്തോൺ. 2047 വികസിത ഭാരതമാകാനുള്ള രാജ്യത്തിന്റെ കുതിപ്പിൽ വിദ്യാഭ്യാസം നിർണായക പങ്കുവഹിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി മുരളീധർ മോഹാൽ. NDA സർക്കാർ നടപ്പാക്കിയ പരിഷ്കാരങ്ങളിലൂടെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയ സഹമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെട്ടുവെന്നും CSR ഫണ്ടുകൾ ആകർഷിച്ചെന്നും വികസിത മേഖലകളിൽ വൈദഗ്ധ്യമുള്ള മാനവശേഷി സൃഷ്ടിച്ചെന്നും വ്യക്തമാക്കി. ശ്രീലങ്കയിൽ പാർലമെന്റിന്റെ പുതിയ സ്പീക്കറായി ഡോ ജഗത് വിക്രമരത്നെ തെരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവാദങ്ങൾക്കൊടുവിൽ ഈ മാസം 13 അശോക റൺവാല രാജിവച്ചതിനെ തുടർന്നാണ് പുതിയ സ്പീക്കറെ നിയമിച്ചത്. ബംഗ്ലാദേശിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള കക്ഷിയേതര കാവൽ സർക്കാർ സംവിധാനത്തിന്റെ ഭരണഘടനാ വ്യവസ്ഥ ഹൈക്കോടതി പുനഃസ്ഥാപിച്ചു. കാവൽ സർക്കാരിനെ റദ്ദ് ചെയ്യുന്ന ബംഗ്ലാദേശ് ഭരണഘടനയുടെ 15ാം ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ചട്ടക്കൂടിന് വിരുദ്ധമാണെന്നും ജനാധിപത്യ തത്വങ്ങൾക്ക് എതിരാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് പ്രവിശ്യയായ മയോട്ടിൽ കനത്ത നാശം വിതച്ച ചിഡോ ചുഴലിക്കാറ്റിൽ 22 മരണം. മരണസംഖ്യ 1000 കടന്നേക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മയോട്ടിലെ ദുരിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ സഹായവും നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് മോസ്കോയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ റഷ്യൻ ആണവ സംരക്ഷണ സേനയുടെ ചുമതലയുള്ള സൈനിക ജനറൽ ഇഗോർ കിറില്ലോവ് കൊല്ലപ്പെട്ടു. യുക്രൈൻ സുരക്ഷാ വിഭാഗം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഭരണഘടനയ്ക്കെതിരായ ആക്രമണമെന്ന് പ്രതിപക്ഷം. കുറഞ്ഞ ചെലവിലുള്ള മെഡിക്കൽ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമായി ലോകവേദിയിൽ ഇന്ത്യ വികസിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ 46,300 കോടി രൂപയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന ക്ഷേമത്തിനും രാഷ്ട്രനിർമ്മാണത്തിനുമുള്ള അടിസ്ഥാന പ്രചോദനമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശബരി റെയിൽ പദ്ധതി രണ്ടു ഘട്ടമായി നടപ്പാക്കാൻ തീരുമാനിച്ച കേരള സർക്കാർ. ബോർഡർ ഗാവസ്കർ ട്രോഫി 3ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ ഫോളോ ഓൺ ഒഴിവാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.